ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
പാബ്ലോ നെരൂദയുടെ പ്രണയം എന്ന കവിത തുടങ്ങുന്നത് വാട്ട്സ് റോങ് വിത്ത് യു വിത്ത് അസ്, വാട്ട്സ് ഹാപ്പനിങ് ടു അസ്, അവർ ലവ് ഈസ് എ ഹാർഷ് കോഡ് ദാറ്റ് ബൈൻഡ്സ് അസ്, വൂണ്ടിങ് അസ്. വി രവികുമാർ ആ കവിതയെ ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നു: നിനക്കിതെന്തുപറ്റി, നമുക്കിതെന്തുപറ്റി, എന്തേ ഇതിങ്ങനെയാവാൻ. ഹാ, നമ്മുടെ പ്രണയം ഒരു കഠിന പാശം, നമുക്കുമേൽ മുറിപ്പാട് വീഴ്ത്തിക്കൊണ്ടത് നമ്മെ വരിഞ്ഞു മുറുക്കുന്നു. നാം പിരിയാൻ മോഹിച്ചാൽ, മുറിവിൽ നിന്ന് വേർപെടാൻ കൊതിച്ചാൽ അത് പുതിയൊരു കെട്ടിടന്നു. ഇറ്റ് മേക്സ് എ ന്യൂ നോട്ട് ഫോർ അസ് ആൻഡ് കണ്ടംസ് അസ് ടു ഡ്രെയിൻ അവർ ബ്ലഡ് ആൻഡ് ബേൺ ടുഗദർ. ചോര വാർക്കാൻ, ഒരുമിച്ചെരിയാൻ അത് നമ്മെ വിധിക്കുന്നു. പ്രണയിക്കുന്നവരുടെ നിസ്സഹായാവസ്ഥയാണ് നെരൂദ ഈ കവിതയിലൂടെ പറഞ്ഞുവെക്കുന്നത്. വേർപിരിയാൻ ശ്രമിച്ചാലും അതിന് കഴിയാത്തത്ര ഗാഢമായ ബന്ധം ഇരു കൂട്ടരും തമ്മിലുണ്ടെന്ന് വരികളിൽ നിന്ന് വ്യക്തമാണ്. നെരൂദ പറയുന്നു, വേർപിരിയാൻ ശ്രമിച്ചാലും ഒരു ബലമുള്ള കയറുകൊണ്ട് നമ്മെ ബന്ധിച്ചിരിക്കുന്നതുപോലെ അത്രമേൽ വരിഞ്ഞു മുറുക്കുന്നു. കുതിറി മാറാൻ ശ്രമിച്ചാലും അത് പുതിയ കെട്ടിടുന്നു. ചോര വാർക്കാനും ഒരുമിച്ചെരിയാനും അത് വിധിക്കുന്നു. പ്രണയത്തെ തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ടാണോ അതോ തെറ്റായി ജീവിതത്തെ കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇന്നത്തെ വാർത്തകൾ ഭയപ്പെടുത്തുന്നുണ്ട്. പ്രണയ നിരാസമുണ്ടായാൽ ഉടൻ പെണ്ണിനെ കത്തിച്ചു കൊല്ലണം എന്ന ചിന്ത എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ചെറുപ്പക്കാരുടെയെങ്കിലും ഉള്ളിൽ ഉറച്ചത്? വിഷാദ കാമുകന്റെ റോളിലായിരുന്ന വേണു നാഗവള്ളിയുടെ തലമുറയിൽ നിന്ന് പ്രതികാരബുദ്ധിയുള്ള കാമുകനായ ആസിഫ് അലിയുടെ ഉയരയിലെ കഥാപാത്രത്തിന്റെ മനസ്സിലേക്ക് തലമുറ മാറ്റം എങ്ങനെ സംഭവിച്ചു?
അപ്പോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ മുരളിയേട്ടൻ പറയുന്നത്?
എനിക്കെങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ.
ഇപ്പോൾ മലയാളത്തിൽ സിനിമയിൽ പോലും നല്ല ഈ കാമുകന്മാര് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്?
ജീവിതത്തിലില്ല, ജീവിതത്തിൽ കാമുകനില്ല. ഒരു കാലഘട്ടത്തിലെ വേണു നാഗവള്ളി ഇന്നില്ല. കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രാക്ടിക്കലാണ്.
ഇതുവരെ കേരളത്തിൽ നടന്ന പ്രണയ തിരസ്കാര കൊലകളിൽ അത് ചെയ്തവരുടെ മനോവികാരത്തെക്കുറിച്ച് ആരെങ്കിലും പഠിച്ചോ? ഇതിൽ നിന്ന് നമ്മുടെ യുവത്വത്തിനോട് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? പ്രണയിക്കരുതെന്നോ, അതോ ആളും അർത്ഥവും അറിഞ്ഞ് പ്രണയിക്കണമെന്നോ? പ്രണയിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തേയ് കൊളുത്തിയ സംഭവങ്ങളില്ലേ? പ്രണയം തെറ്റിയതിന്റെ പേരിൽ കുത്തിവീഴ്ത്തിയ സംഭവങ്ങളില്ലേ? ഉയരെ സിനിമ മുന്നോട്ട് വച്ചത് ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച പെൺകുട്ടിയുടെ കഥ മാത്രമായിരുന്നില്ല, പ്രണയം തെറ്റായി വ്യാഖ്യാനിച്ച ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ കൂടിയാണ്.
ഹലോ, ഞാൻ റൂമിലാ, സൈലന്റിലായിരുന്നു. ഇല്ല, ഞാൻ കിടക്കാൻ തുടങ്ങ, ഭയങ്കര ക്ഷീണം. ഞാൻ നാളെ വിളിക്കട്ടെടാ.
പ്രണയ നിരാസത്തിന്റെ പേരിൽ പെൺകുട്ടികളെ കത്തിക്കുന്ന വാർത്തകൾ തുടർച്ചയായി കേൾക്കുന്നു. തേപ്പ് പോലുള്ള വാക്കുകളിൽ തുടങ്ങി ഇത്തരം കൊലപാതകങ്ങളിൽ എത്തി നിൽക്കുന്ന ക്രൗര്യത്തിന്റെ ഇടയിൽ തന്നെയാണ് ആസിഡ് ആക്രമണവും സംഭവിക്കുക.
ഒരു സർപ്രൈസ് തരാമായിരുന്നു, ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഞാൻ ലാസ്റ്റ് കാണുമ്പോ വേഷം മുടിയും എല്ലാം വേറെ ആയിരുന്നല്ലോ.
ഞാൻ പറയായിരിക്കുവായിരുന്നു,
എല്ലാം കഴിഞ്ഞിട്ടോ. ഇങ്ങനെയാണോ എല്ലാ രാത്രിയും ഗുഡ് നൈറ്റ് പറയാൻ
വിളിക്കാറ്?
അപ്പൊ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു നുണ പറയാൻ തോന്നിയത് കോയിൻസിഡൻസ് ആയല്ലേ? വിശ്വസിച്ചിരിക്കുന്നു, കണ്ണടച്ച്. ഇനി എന്തൊക്കെ ഉണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയാതെ വെച്ചിരിക്കുന്നു?
ചില സൂചനകൾ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രണയത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രണയം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് മറ്റൊരു മാനസികാവസ്ഥ പ്രകടിപ്പിക്കുന്നതാണ് എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്.
ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലും പ്രണയത്തെ ഇല്ലാതാക്കാനോ പ്രണയത്തെ തടസ്സപ്പെടുത്താനോ സാധിക്കില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പ്രണയ അതിക്രമങ്ങൾ തടയാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അപക്വമായ ബന്ധങ്ങളെ മുളയിലെ നുള്ളിക്കളയുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതിവിധിയും കാണുന്നില്ല. ഞാൻ പറയുന്നതിനനുസരിച്ച് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പെരുമാറണം എന്ന നിർബന്ധ ബുദ്ധി കാണിക്കുന്നത് അപായ സൂചന തന്നെയാണ്. എന്ത് ധരിക്കണം, ആരോട് സംസാരിക്കണം, വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളിന്മേലുള്ള നിയന്ത്രണങ്ങൾ, ഇതൊക്കെ അപക്വമാണ്.
അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശ്വാസം വിടണം, ശ്വാസം വിടണം എനിക്ക്.
അതിന് ഞാനാണോ തടസ്സം?
അതെ, നീയാണ് തടസ്സം. എനിക്ക് എന്നെ പോലെ ആവണം ഗോവിന്ദ്. ഇനിയെങ്കിലും നിനക്ക് വേണ്ട എന്നെ പോലെ അല്ല, എനിക്ക് വേണ്ട എന്നെ പോലെ. ആ എന്നെ കൂടെ ഇഷ്ടപ്പെടാമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി.
ആ എന്നെ എന്ന് പറയുമ്പോ അതിൽ എന്റെ സ്ഥാനം എവിടാന്നുള്ള എനിക്കറിയണം. പാതിര വരെ തോന്നിയിടത്തൊക്കെ നടന്നിട്ടും ഉറങ്ങി എന്നുള്ള കള്ള മെസ്സേജ് ഇനിയും ഞാൻ പ്രതീക്ഷിക്കണോ?
പ്രണയിക്കുന്നത് രണ്ട് വ്യക്തികളാണ് എന്ന തിരിച്ചറിവ് ഇരുകൂട്ടർക്കും ഉണ്ടാകണം. സ്വന്തം വൈകാരികതയുടെയും അനുഭവങ്ങളുടെയും പ്രതലത്തിൽ നിന്നാണ് ഓരോ വ്യക്തികളും തങ്ങളുടെ ആകാശം മെനയുന്നത്. അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് അപ്രധാനവും അസംബന്ധവുമായി തോന്നിയേക്കാം. അപരന്റെ ആകാശങ്ങളെ തിരിച്ചറിയാനും അവർ കൊണ്ടു നടക്കുന്ന അതേ തീക്ഷ്ണതയോടെ അവയെ സമീപിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് ഏതൊരു ബന്ധവും ശക്തവും ദൃഢവുമാകുന്നത്. അപരന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നിരന്തരം ഇടപെടുന്നതായി തോന്നുന്നുവെങ്കിൽ ജാഗ്രത പാലിക്കണം.
ജോബ് ഇന്റർവ്യൂ ഒന്ന് ഇവിടെ വെച്ചായിരുന്നു. ജോലി ഏതാണ്ട് കൺഫേമായി. നമ്മൾ അടുത്ത മാസം റിയാദിലേക്ക് പോകുന്നു.
എനിക്ക് ഇനി ഇവിടെ രണ്ടു മാസം കൂടെ ബാക്കിയുണ്ട്.
അത് പറ്റില്ലെന്നാ ഞാൻ പറയുന്നത്?
അത് നീ പറയുന്നത്. എന്റെ കോഴ്സിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്.
അപ്പൊ നീ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം.
വേണം, ചിലപ്പോഴെങ്കിലും.
ഓരോരുത്തരും അവർ നിർമ്മിക്കുന്ന ആകാശങ്ങളുടെയും അവയിൽ വിരിയുന്ന മഴവില്ലുകളുടെയും മനോഹര ലോകത്താണ് തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നതാണ് പ്രണയമെങ്കിൽ അതിന് നിരസിക്കാനുള്ള തന്റെ ഇടവും ഉണ്ടാകണം.
കോഴ്സ് തീരണ്ടാന്ന് തോന്നുന്നു. മാറി മാറി കൂടെ കിടക്കാൻ ഇങ്ങനെ തൊലിവെളുപ്പുള്ള ആണുങ്ങളെ കിട്ടുമ്പോ.
തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വേണു നാഗവള്ളിയുടെ വിഷാദ കാമുകന്റെ, നിരാശാ കാമുകന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് പ്രതികാരവാഞ്ചയുള്ള ആസിഫലിയുടെ കഥാപാത്രത്തിലേക്കെത്തിയ സാമൂഹിക ചുറ്റുപാടുകൾ കൂടി നമ്മൾ പഠിക്കണം. പക്വമായ ബന്ധം രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ കേരളത്തിന് ഇതെന്തു പറ്റി എന്ന് ആവർത്തിച്ച് ചോദിക്കണം.
പ്രണയമെന്താണ് എന്നല്ല, സമൂഹത്തിലുണ്ടായ ഇത്തരം സംഭവങ്ങളെ ആവർത്തിച്ച് പഠിക്കാൻ തക്കവണ്ണമുള്ള പാകപ്പെടൽ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു.